2020 ഒക്ടോബർ 11 ഞായർ, വാരാന്ത്യ കൗമുദി 1 പേജിൽ നിന്ന് ആത്മാവിന്റെ ദർശനമാല. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ദാർശനിക കൃതിയായ ദർശനമാല പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണ ശാസ്ത്രീയ സംഗീത രൂപത്തിൽ അവതരിപ്പിച്ചതിനെ അടിസ്ഥാനമാക്കി രാജശ്രീ വാര്യർ തയ്യാറാക്കിയ നൃത്തരൂപത്തെ ലോകമെങ്ങുമുള്ള നൃത്താസ്വാദകർ നിറഞ്ഞൊഴുകുന്ന ഹൃദയം കൊണ്ടും നല്ല വാക്കുകളാലുമാണ് സ്വീകരിച്ചത്. തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയായിരുന്ന യാത്രയെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുദേവന്റെ തത്വചിന്ത ജീവിതത്തെ സ്വാധീനിച്ചതിനെ കുറിച്ചൊക്കെ രാജശ്രീ വാര്യർ സംസാരിക്കുന്നു. ഫീച്ചർ തയ്യാറാക്കിയത് രമ്യ മുകുന്ദൻ. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാല വലിയ വെല്ലുവിളിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് നന്നായി വന്നുവെന്നതിലാണ് സന്തോഷം. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. എങ്ങനെയാണോ ഒരു വടവൃക്ഷം നിൽക്കുന്നത്, അതായത് ഉയർന്നു മുകളിലേക്ക് പോകുമ്പോഴും അതിന് മുകളിൽ നിന്നും താഴോട്ടേക്കും വളർച്ചയുണ്ട്. ആ താഴേക്കെത്തി ഭൂമിയിൽ തൊട്ട് വീണ്ടും മുകളിലേക്ക് വളരുന്നു. അതുപോലൊരു സൈക്കിൾ പ്രക്രിയയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതെല്ലാം ഒന്നു തന്നെയാണ് എന്ന സത്യത്തെയാണ് ദർശനമാല പ്രതിഫലിപ്പിക്കുന്നത്. സാർത്ഥകമായ ഒരു യാത്രയുടെ തെളിമയോടെ പ്രശസ്ത നർത്തകി രാജശ്രീ വാര്യർ പറഞ്ഞു തുടങ്ങി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ദാർശനിക കൃതിയായ ദർശനമാല പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണ ശാസ്ത്രീയ സംഗീത രൂപത്തിൽ അവതരിപ്പിച്ചതിനെ അടിസ്ഥാനമാക്കി രാജശ്രീ വാര്യർ തയ്യാറാക്കിയ നൃത്തരൂപമാണ് ലോകമെമ്പാടുമുള്ള നൃത്താസ്വാദകർ ഹൃദയം കൊണ്ടും നല്ല വാക്കുകളാലും സ്വീകരിച്ചത്. US കൊളറാഡോ അസോസിയേഷൻ ഫോർ ഫൈൻ ആർട്സിന്റെ പ്രകൃതി ഓൺലൈൻ ഫെസ്റ്റിന് വേണ്ടിയായിരുന്നു സെപ്റ്റംബർ അവസാന വാരം രാജശ്രീ വാര്യർ നൃത്തം പ്രീമിയർ ചെയ്തത്. 2 ദിവസം കൊണ്ട് കൊറിയോഗ്രാഫി ചെയ്ത നൃത്തം വീഡിയോ റെക്കോർഡ് ചെയ്ത് ഫെസ്റ്റിൽ അവതരിപ്പിക്കുകയായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾക്ക് എന്നത്തേക്കാളുമേറെ പ്രസക്തിയുണ്ട്. ജാതീയതയ്ക്കും വർഗീയതയ്ക്കും മുകളിലാണ് മനുഷ്യത്വമെന്ന നിലപാടുള്ള നന്മയും സ്നേഹവും ഉയർത്തിപ്പിടിക്കുന്ന, പ്രപഞ്ചമെന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമല്ലെന്ന് പറയുന്ന ആധ്യാത്മികതയാണ് ശ്രീനാരായണ തത്വചിന്ത. അത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു കലാകാരി എന്ന നിലയിൽ എന്റെ കടമയാണെന്ന് കരുതുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പല വിവേചനങ്ങളോടുമുള്ള എന്റെ പ്രതികരണം പലപ്പോഴും എന്റെ കലയിലൂടെയാണ്, രാജശ്രീ വാര്യർ ചൂണ്ടിക്കാട്ടി. ഭരതനാട്യത്തിന്റെ ലാവണ്യ തത്വം കൊണ്ടുവന്നു. ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ സുന്ദരമായിട്ടാണ്. അതേസമയം മനുഷ്യൻ അതിൽ ജഡങ്ങളെ സൃഷ്ടിക്കുന്നു, അതിനെ ശൂന്യമാക്കുന്നു. മനുഷ്യന്റെ തന്നെ ചെയ്തികൾ കൊണ്ട് അതിനകത്ത് ഒന്നുമില്ലാത്തതായി അനുഭവപ്പെടുന്നു. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം ഒഴിവാക്കിയാലും പൂർണ്ണം അവശേഷിക്കും എന്ന തത്വചിന്താപരമായ ഔന്നത്യത്തിന്റെ കാഴ്ചപ്പാടും ദർശനമാല മുന്നോട്ട് വയ്ക്കുന്നു. TM കൃഷ്ണ ഭരതനാട്യത്തിലെ ശബ്ദം എന്ന ഒരു സംഗീത രൂപത്തിലാണ് ദർശനമാല പാടിയിരിക്കുന്നത്. ഇത് നൃത്തമായി അവതരിപ്പിച്ചാലോ എന്ന് തോന്നിയതും അതുകൊണ്ടാണ്. വർഷങ്ങളായി കൃഷ്ണയെ പരിചയമുണ്ട്. അങ്ങനെയാണ് ദർശനമാല നൃത്തമായി ചെയ്യട്ടെ എന്ന് ചോദിച്ചതും ഉറപ്പായും ചെയ്യൂ എന്ന് കൃഷ്ണ പറഞ്ഞതും. പാട്ടും മൃദംഗവും വയലിനും ഘടവുമായിരുന്നു അതിലുള്ളത്. എനിക്കത് പോരായിരുന്നു. ഞാനത് ചെയ്യുമ്പോൾ എന്റെ കാലുകൾ എങ്ങനെയാണ് ചലിക്കുന്നത് എന്നതിനനുസരിച്ച് കൃത്യമായ ഒരു കാര്യം വേണമായിരുന്നു. അതിനാണ് നട്ടുവാങ്കവും ചേർത്ത് അവതരിപ്പിച്ചത്. കുറെ കാഴ്ചക്കാരിലേക്ക് നൃത്തം എത്തി എന്നതിനോടൊപ്പം തന്നെ അത് സ്വീകരിക്കപ്പെട്ടു എന്നതിലാണ് സന്തോഷം. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. കൃഷ്ണ തന്നെ പറഞ്ഞത് പാട്ടുപോലെ തന്നെയാണ് നൃത്തവും ചെയ്തത് എന്നാണ്. പാട്ടിൽ നിന്നും നൃത്തം മാറി നിൽക്കുന്നില്ല. ആ പാട്ടിൽ ചില മൗനങ്ങളുണ്ട്. ആ മൗനങ്ങളെ മൗനങ്ങളായി തന്നെ ഞാൻ നൃത്തത്തിൽ നിലനിർത്തി. എനിക്ക് പാട്ടറിയുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. എന്റെ ഒരു ഇടപെടൽ അങ്ങനെയാണ്. പലരും പറഞ്ഞത് ദർശനമാല നൃത്തരൂപമായപ്പോൾ അതിൽ സംഗീതം കാണാൻ പറ്റുന്നു എന്നാണ്. എന്റെ നൃത്തം സംഗീതം കൂടിയാണ്. സംഗീതം എനിക്ക് വളരെ പ്രധാനമായതുകൊണ്ട് സംഗീതത്തിന്റേതായ ഒരു ഗുണമേന്മ നൃത്തത്തിന് വേണം എന്ന നിർബന്ധവുമുണ്ട്. ഭരതനാട്യത്തിന്റെ ലാവണ്യ തത്വത്തോട് അത് ചേർന്ന് നിൽക്കുകയും വേണം. എന്നാലേ നൃത്തത്തിന് സൗന്ദര്യമുണ്ടാകുകയുള്ളൂ. പൂർണതയില്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതിനൊരു ഭംഗി വന്നു. നർത്തകരും അല്ലാത്തവരും അഭിനന്ദിച്ചു. ചേർത്ത് നിർത്തിയവർ, ആനന്ദ കണ്ണീർ തൂകിയവർ. ഗുരുവിന്റെ ചിന്തകളുണ്ടല്ലോ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ ഗുരു എന്ന് പറയുന്നവർ പോലും ഗുരുവിന്റെ കൃതികളെ എത്രത്തോളം എടുത്തു നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കാളി നാടകം എടുത്താൽ അതിലെ കാളി ഊർജത്തിന്റെ പരമമായ ഒരു ഇരിപ്പിടമാണ്. ആ കാളി ഇങ്ങനെ സ്വസ്ഥമായി പ്രൗഢയായി ഇരിക്കുകയല്ല, ഉന്മാദിനിയായ ഒരു സ്ത്രീ സാന്നിധ്യം തന്നെയാണവർ. സ്ത്രീത്വത്തെ ആഘോഷിക്കുന്ന കാളിയാണ്, അല്ലാതെ രൗദ്രഭാവത്തിൽ മാത്രം ഇരിക്കുന്ന കാളിയല്ല നാരായണ ഗുരുവിന്റെ കാളി. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒക്കെ കണ്ടതുപോലെ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും മൂർത്തിമത്ഭാവമാണ് കാളി, അല്ലാതെ സംഹാര രൂപിണിയായി മാത്രം ഇരിക്കുകയല്ല കാളി. കാളിയിൽ എല്ലാമുണ്ട്. ഇതേ കാഴ്ചപ്പാട് തന്നെയാണ് നാരായണ ഗുരുവിന്റെ കൃതികളിലെല്ലാം. ഇപ്പോൾ പിണ്ടനന്ദിയും കാളിനാടകവും ഞാൻ ചെയ്തപ്പോൾ ജീവിതത്തിൽ എന്റെ കാഴ്ചപ്പാടുകൾ തന്നെയാണ് മാറ്റിയെഴുതപ്പെട്ടത്. അമേരിക്കയിലെ ശ്രീനാരായണ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ന്യൂയോർക്കിൽ പിണ്ടനന്ദി അവതരിപ്പിച്ചത്. ഗുരുകൃതികളെ ആസ്പദമാക്കി ഒരു നൃത്തം അവതരിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ കാളിനാടകം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും അവരുടെ നിർദ്ദേശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. അവർ തന്ന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു പിണ്ടനന്ദി. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് നൃത്തരൂപത്തിൽ പിണ്ടനന്ദി കാണുക എന്നതും അവർ പറഞ്ഞു. വല്ലാത്ത അനുഭവമായിരുന്നു ആ നൃത്തം അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായത്. പെർഫോമൻസ് കഴിഞ്ഞയുടനെ കുറെ പേർ എന്റെ ചുറ്റിലും നിറഞ്ഞു. പലരും കരഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ സന്തോഷം അറിയിച്ചത്. പിണ്ടനന്ദിയുടെ സാഹിത്യം അങ്ങനെയാണ്, ഒരു കല്ലിന്റെ ഇടയ്ക്കിരിക്കുന്ന ഒരു ജീവി. അതെങ്ങനെ ജീവിച്ചിരിക്കുന്നു? അത് ഈ പ്രപഞ്ചദാതാവിന്റെ കൃപ കൊണ്ടാണ്. ആ കല്ലൊന്ന് ചരിഞ്ഞാൽ ജീവി ചത്തുപോകും, പക്ഷെ ആ കല്ല് ചരിയുന്നില്ല. ആ കല്ല് ചരിയണോ വേണ്ടയോ എന്നത് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ കൃതി തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. ഗർഭത്തിലിരിക്കുന്ന ശിശുവിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ആരാണ്? അതിന്റെ അച്ഛനും അമ്മയുമാണോ? അല്ല, ദ സുപ്രീം ആണ് ആ ശിശുവിന്റെ അച്ഛനും അമ്മയും. വിപരീത സാഹചര്യങ്ങളിലും ആ കുഞ്ഞിനെ കാത്തുരക്ഷിക്കുന്നത് ഈശ്വരന്റെ കൃപയാണ്. അച്ഛൻ എന്ന് വിളിക്കേണ്ടത് ഭഗവാനെയാണ്. പിണ്ടനന്ദി എനിക്ക് അത്രയും സന്തോഷവും സംതൃപ്തിയും തന്ന നൃത്തരൂപമാണ്. ദർശനമാലയെ സംബന്ധിച്ചിടത്തോളം ആഴത്തിലുള്ള അറിവാണെന്ന് തന്നെ പറയാം. അതിലെ മനോഹരമായ ഒരു വരി ഇങ്ങനെയാണ്: ഒരു ഊർജബന്ധു ജനിക്കുമ്പോൾ അതിന്റെ മനസ്സിലുണ്ടാകും എങ്ങനെ ജനിക്കാം, ഏതൊക്കെ രീതിയിൽ വളരാം, ഏതൊക്കെ രീതിയിൽ പടരാം. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു ഊർജബന്ധു ഉണ്ടാകുന്നത്. പിന്നെ അതിന്റെ തന്നെ ധ്യാനത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ചെയ്തു കാണിക്കുമ്പോൾ. ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് നന്നായി വന്നു, അത് ആശയവിനിമയം ചെയ്യാൻ പറ്റി. കല ഒരു കലാപ്രവർത്തനം കൂടിയാണ്. ഈ ഒരു കാലം മനുഷ്യന്റെ കൊച്ചു കൊച്ചു ഭാഗ്യത്തെക്കുറിച്ച് കൂടി അറിയേണ്ട കാലമാണ്. ചുറ്റുപാടും എത്രയോ കലാകാരന്മാർ പട്ടിണി കിടക്കുന്ന കാലമാണ്. നമുക്ക് പട്ടിണി കിടക്കാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഓരോ കാര്യത്തിലും നമ്മൾ നന്ദിയുള്ളവരാകണം. ആ തിരിച്ചറിവാണ് എനിക്കുണ്ടാകുന്നത്. കലാകാരന്മാർ ജനിക്കുന്നത് സമ്പന്നരായിട്ടാണ്, പക്ഷെ മരിക്കുമ്പോൾ ഒന്നും ഉണ്ടാകണമെന്നില്ല. ഞങ്ങൾ കുറച്ചാളുകൾ ചേർന്ന് പ്രായമായിട്ടുള്ള അധ്യാപകർക്ക് ഞങ്ങളാലാകുന്ന തരത്തിൽ കുറച്ച് പണം സ്വരൂപിച്ചു കൊടുത്തു. അത്ര എളുപ്പമല്ല ആ കാര്യം. കൃത്യമായി വരുമാനമുള്ള കലാകാരന്മാർക്ക് പെൻഷൻ കിട്ടുന്നത് പോലെയുള്ള ഒരു ശ്രമം തുടങ്ങണം. ഉത്സവകാലത്തെ മാത്രം നോക്കിയിരിക്കുന്ന നൃത്തസംഘങ്ങളുണ്ട്. പൂരമില്ലാതെ വരുമ്പോൾ അക്കൊല്ലം പട്ടിണി കിടക്കുന്ന കലാകാരന്മാരുമുണ്ട്. ചുറ്റിലും നമ്മൾ കണ്ണോടിക്കണം. കലാകാരി എന്നത് വേദിയിൽ പെർഫോം ചെയ്യുക, കയ്യടി വാങ്ങുക, അതിൽ അഭിനമിക്കുക എന്നത് മാത്രമല്ല. കല എന്നത് ഒരു കലാപ്രവർത്തനം കൂടിയാണ്. കലയെ മാത്രം കൊണ്ടുവരിക എന്നതല്ല. എല്ലാ കലാപ്രവർത്തകരെയും കൂടെ കാണാനും അവർക്ക് വേണ്ടത് നമ്മളാൽ കഴിയുന്നത് നൽകാനും ഈ മേഖലയിൽ പ്രായമാകുന്നവരെ മറ്റാകുലതകളൊന്നുമില്ലാതെ സംരക്ഷിക്കാനും ഒക്കെ ആലോചിക്കേണ്ട സമയമാണിത്.